Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം മൂന്നാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. പുതിയ നിയമ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ റവറൻഡ് ഡോക്ടർ ജേക്കബ് നാലുപറ MCBSന്റെ വചന വിചിന്തനമാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:12-23 വാക്യങ്ങൾ.
ഇന്നത്തെ സുവിശേഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു വചനം 4:19 അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഈശോ ഇത് പറയുന്നത് ആദ്യത്തെ രണ്ട് ശിഷ്യന്മാരോടാണ്. അവർ എന്തു ചെയ്യുകയായിരുന്നു? അവർ വല വീശുകയായിരുന്നു. അതിനുശേഷം പിന്നെ കാണുന്ന രണ്ടു പേരോടും ഈശോ ഇത് തന്നെയാണ് പറയുന്നത്. അവരെന്ത് ചെയ്യായിരുന്നു? വല നന്നാക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ വല വീശുന്നവൻ്റെയും വല നന്നാക്കുന്നവൻ്റെയും ലക്ഷ്യം മീനാ, വെള്ളത്തിലെ മീൻ. അതിനെ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അധ്വാനിക്കുന്നവരോടാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഇത് വലിയൊരു ഷിഫ്റ്റാണ്, വലിയൊരു മാറ്റമാണ്. മീൻ പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും മനുഷ്യരെ പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയ മാറ്റം. ഇനി ഈ മനുഷ്യരെ പിടിക്കുന്നതിനുള്ള മാർഗമോ വഴിയോ അതിനുള്ള ടൂൾസ് എന്നതാ, അത് വീണ്ടും സുവിശേഷത്തിൽ 23 ഈശോയെക്കുറിച്ച് പറയുന്നതാ. കാരണം മനുഷ്യരെ പിടിക്കുന്നതിന് ഈശോ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? 23 പറയുന്നു, അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റുസഞ്ചരിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ രണ്ട് കാര്യങ്ങളിൽ ഒതുക്കാമെങ്കിൽ, ഒന്നവൻ്റെ വാക്ക്, രണ്ടവൻ്റെ പ്രവൃത്തി. യേശുവിൻ്റെ വാക്കുകളുടെ ഉള്ള് എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണം. പ്രവൃത്തിയോ? പ്രവൃത്തി സൗഖ്യം, രോഗികൾക്ക് സൗഖ്യം. ഈ സൗഖ്യപ്രവൃത്തികളും ഇവൻ്റെ സുവിശേഷ പ്രഘോഷണവും വാക്കും പ്രവൃത്തിയും വഴിയായിട്ടാണ് ഈശോ മനുഷ്യരെ പിടിച്ചുകൊണ്ടിരുന്നത്. മീനെ പിടിക്കാൻ വല വീശുകയും വല നന്നാക്കുകയും ചെയ്തുകൊണ്ടിരുന്നവരോടാണ് ഈശോ പറയുന്നത്, എന്നെ അനുഗമിക്കുവിൻ, എൻ്റെ കൂടെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഈശോയുടെ പരസ്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ വാക്കുകളിലൂടെ അവൻ തെയ്യം മനുഷ്യരെ പിടുത്തം നടത്തുകയാണ് ചെയ്യുന്നത്. സമറിയാക്കാരി സ്ത്രീയോട് കിണറ്റിൻകരയിൽ വെച്ച് ഈശോ പറയുന്നത്, നീ എനിക്ക് കുടിക്കാൻ തരിക. അങ്ങനെ തുടങ്ങുന്ന ഈ സംഭാഷണത്തിലൂടെ പതിയെ പതിയെ അവൻ അവളുടെ ഹൃദയത്തിലേക്കും അവളുടെ ജീവിതത്തിലേക്കുമായി ഈശോ കടന്നു ചെല്ലുന്നത്. അവളുടെ ഹൃദയത്തെയും ജീവിതത്തെയും ഈശോ കരുണ കൊണ്ട്, സ്നേഹം കൊണ്ട്, ഹൃദയം കൊണ്ട് സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. മരത്തിൻ്റെ മുകളിലിരിക്കുന്ന സക്കേബൂസിനോട് ഈശോ പറയുന്നത്, ഇറങ്ങി വരിക, എനിക്ക് നിന്റെ ഭവനത്തിൽ ഇന്ന് താമസിക്കണം. അങ്ങനെ പറഞ്ഞവൻ കയറി താമസിച്ചത് അവൻ്റെ വീട്ടിലല്ല, അവൻ്റെ ഹൃദയത്തിലും ജീവിതത്തിൻ്റെ നടുവിലുമാണ്. മുമ്പിൽ കൊണ്ടുവരുന്ന വ്യഭിചാരിണിയായ സ്ത്രീയോട്, പിടിക്കപ്പെട്ട സ്ത്രീയോട് ഈശോ ചോദിക്കുന്നത്, ആരും നിന്നെ വിധിച്ചില്ലേ? എന്നാൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഈ മനുഷ്യരുടെ ജീവിതത്തിലേക്കാണ് ഈശോ തൻ്റെ വാക്കുകളിലൂടെ, സംസാരത്തിലൂടെ, സംഭാഷണത്തിലൂടെ കടന്നു ചെല്ലുന്നത്. ഈശോയുടെ പ്രവൃത്തികൾ ചിന്തിച്ചാലും മറ്റു മനുഷ്യരോടുള്ള പ്രവൃത്തികൾ, ഇടപെടലുകൾ ശ്രദ്ധിച്ചാലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. രക്തസ്രാവക്കാരിയോട് അവൻ ചോദിക്കുന്നത്, ആരാണ് എന്നെ തൊട്ടത്? സിനഗോഗ് അധികാരിയോട് മരണം, അതും തൻ്റെ കൊച്ചു മകളുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പറയുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ബർത്തമിയോസിനോട്, ദാവീദിൻ്റെ പുത്ര, കനിയണെ, കനിയണെ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനെ വിളിച്ചടുത്തു വരുത്തുകയാണ്. യേശു തൻ്റെ പ്രവൃത്തികളിലൂടെയും ചെയ്യുന്നതെന്താണ്? മനുഷ്യരോട്, അവരുടെ ഹൃദയങ്ങളിലേക്കും ജീവിതത്തിലേക്കും ഈശോ കടന്നു ചെല്ലുന്നു. എങ്ങനെ? കരുണയായിട്ട്, സ്നേഹമായിട്ട്, അനുകമ്പയായിട്ട്, ആർദ്രതയായിട്ട്, അവൻ്റെ ജീവിതത്തെ മനസ്സിലാക്കുന്ന വലിയ കരുതലായിട്ട് കടന്നു ചെല്ലുന്നു. അതിലൂടെ എന്താ സംഭവിക്കുന്നത്? അതിലൂടെ കണ്ടുമുട്ടുന്ന മനുഷ്യരെയൊക്കെ ഈശോ പിടിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് സ്നേഹവും കരുണയുമായിട്ട് കടന്നു ചെന്ന് അവരുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, ഹൃദയത്തെ സ്പർശിക്കുന്നു. ഇതാണ് ഈശോയുടെ മനുഷ്യരെ പിടുത്തം. വേദനിക്കുന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് സംസാരം, നൊമ്പരപ്പെടുന്ന ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു പ്രവൃത്തി ഇടപെടൽ, കരുണയും സ്നേഹവുമുള്ള സംസാരവും ഇടപെടലും, ഇതിലൂടെയാണ് മനുഷ്യരെ പിടിക്കുന്നവർ ആകാൻ പറ്റുന്നത്. ഇതിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. നിസ്സാരമായ ഒരു ചെറിയ പ്രവൃത്തി പോലും മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നതിനുള്ള വഴിയാകാം. അത് സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും നിറഞ്ഞതാണ് എങ്കിൽ, ഒരു ബസ് യാത്ര, ബസ്സിൽ നിറയെ ആളുകളാണ്, അതിൽ ഒരാൾ ലോവ ഇട്ടിരിക്കുന്ന ഒരു വൈദികൻ അച്ഛൻ, സാധാരണഗതിയിൽ ഇപ്പോൾ വണ്ടിയിലൊന്നും അതും പബ്ലിക് ട്രാൻസ്പോർട്ടിലൊന്നും ലോവ ഇട്ട അച്ഛന്മാരെ കാണാൻ ബുദ്ധിമുട്ടാണ്. മുന്നോട്ട് പോയപ്പോൾ ഒരു സ്റ്റോപ്പിൽ നിന്നും ഒരു വൃദ്ധനായ മനുഷ്യൻ ബസ്സിനകത്തേക്ക് കയറി വന്നു. ഇരിക്കാൻ സീറ്റൊന്നുമില്ല, എല്ലാവരും പരസ്പരം നോക്കുക. പെട്ടെന്ന് ഈ മധ്യവയസ്കനായ വൈദികൻ അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ഈ വൃദ്ധനായ യാത്രക്കാരനെ പിടിച്ച് ആ സീറ്റിൽ ഇരുത്തുകയാണ്. എഴുന്നേറ്റ് സീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അടുത്തുള്ള ചെറുപ്പക്കാരൊക്കെ ഓരോരുത്തരായിട്ട് അച്ചു ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് വാഗ്ദാനം, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ചെറിയ പ്രവൃത്തി മതി, ചെറിയ ഒരു വാക്കാകാം, ചെറിയൊരു പ്രവൃത്തിയാകാം. കരുണയും സ്നേഹവും തുളുമ്പുന്നതാണ് എങ്കിൽ അറിയാതെ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കും ജീവിതത്തിലേക്കും കടന്നു ചെല്ലാൻ പറ്റും. ഇതാ ഈശോ പറയുന്നത്, ഈശോയുടെ വിളി അതാണ്. മീനെ പിടിച്ചുകൊണ്ടിരുന്നവരോട് ഈശോ പറയുന്നത്, മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മീൻ പിടുത്തം ഉപേക്ഷിച്ച് മനുഷ്യരെ പിടിക്കാനായിട്ട് ഈശോയുടെ കൂടെ കൂടിയ ശിഷ്യരുടെ അന്നത്തെ ഏറ്റവും വലിയ പ്രലോഭനമായിരുന്നു വീണ്ടും തിരിച്ച് മീൻപിടുത്തത്തിലേക്ക് പോവുക. ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ പത്രോസ് പറയുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പോവുക, കൂടെ 7 പേരാണ് ഉള്ളത്, നിങ്ങളും വരുന്നോ? മനുഷ്യരെ പിടിക്കാനായിട്ട് കൂടെ വിളിച്ച് പരിശീലനം കൊടുത്ത ശിഷ്യരുടെ പ്രലോഭനമാണ് തിരിച്ച് മീൻപിടുത്തത്തിലേക്ക് പോവുക. ഇതിന്നും ക്രിസ്തു ശിഷ്യരുടെ വലിയ പ്രലോഭനമാണ്. തമ്പുരാൻ കർത്താവ് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളെയും ജീവിതത്തെയും സ്വാധീനിക്കുക എന്ന വലിയ ദൈവിക ധർമ്മം ഉപേക്ഷിച്ച് മീൻപിടുത്തത്തിലേക്ക് തിരികെ പോവുക. മീൻപിടുത്തത്തിലേക്ക് തിരികെ പോവുക, വല നന്നാക്കുകയും വല വീശുകയും ചെയ്യാനായിട്ട് പോവുക, ശ്രദ്ധയും കരുതലും മുഴുവൻ മീൻപിടുത്തത്തിലേക്ക് പോവുക എന്നുള്ളത് എക്കാലത്തെയും വലിയ പ്രലോഭനമാണ്. ഇത് ക്രിസ്തു ശിഷ്യരുടെ എല്ലാ ശുശ്രൂഷകളിലും സംഭവിക്കാവുന്ന അപകടമാണ്. എന്തിന്? ക്രിസ്തു ശിഷ്യരിടപെടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ, ആതുര ശുശ്രൂഷയുടെ മേഖലയിൽ, അജപാലനത്തിൻ്റെ മേഖലയിൽ, കൂദാശ പരികർമ്മം ചെയ്യുന്ന മേഖലയിൽ, പ്രഘോഷണവും സുവിശേഷ പ്രഭാഷണവും നടക്കുന്ന മേഖലയിൽ, ഇവിടെയൊക്കെ ഈ പ്രലോഭനം, അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. മനുഷ്യരെ പിടിക്കുന്നതിൽ നിന്നും വെറും മീൻപിടുത്തത്തിലേക്ക് പോകാനുള്ള പ്രലോഭനവും അപകടവും. ഹൃദയാർദ്രതയില്ലാത്ത ആശുപത്രിയും രോഗീ ശുശ്രൂഷയും വെറും മീൻപിടുത്തമല്ലേ? കരുണ കാട്ടാത്ത നമ്മുടെ വിദ്യാലയങ്ങൾ വെറും മീൻപിടുത്തത്തിൻ്റെ സ്ഥലങ്ങളായി മാറുന്നില്ലേ? ദൈവകാരുണ്യം ലഭിക്കാത്ത കൂദാശകൾ മീൻപിടുത്തമായി മാറുന്നില്ലേ? ദരിദ്രർക്ക് മുൻഗണന കൊടുക്കാത്ത ദേവാലയങ്ങളും ഈ മീൻപിടുത്തത്തിൻ്റെ സ്ഥലങ്ങളായി മാറുകയല്ലേ ചെയ്യുന്നത്? എന്തിന് മൗനമില്ലാത്ത പ്രാർത്ഥനകൾ മീൻപിടുത്തമല്ലേ? ഏറ്റവും അവസാനം പ്രണയമില്ലാത്ത രതികൾ മീൻപിടുത്തമല്ലേ? സുവിശേഷത്തിൽ ഇന്ന് അതുകൊണ്ട് തന്നെ ക്രിസ്തു ശിഷ്യരെ ഒരു വിലയിരുത്തലിന്, ഒരു ആത്മശോധനയ്ക്ക് ഈശോ വിളിക്കുകയാണ്. അതായത്, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ശുശ്രൂഷകളും മനുഷ്യരെ പിടിക്കുന്നതിനുള്ളതാണോ അതോ മീൻ പിടിക്കുന്നതിന് ഉള്ളതാണോ? പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളിലും നമ്മുടെ ജീവിതത്തിലും കരുണയും സ്നേഹവും കുറഞ്ഞു പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസും വല നന്നാക്കലിനും വല വീശലിലേക്കും തിരിയുന്നില്ലേ? ഒരു സ്കൂള് ഫീസ് കൂട്ടി, കാരണം എന്താണ്? ഒരു AC ഓഡിറ്റോറിയം പണിയണം. വേറൊരു സ്കൂള് എന്തിനാണ്? കുതിര സവാരി പഠിപ്പിക്കാൻ ഫീസ് കൂട്ടി. നമ്മുടെ ശ്രദ്ധ മനുഷ്യരെ പിടിക്കുന്നതിലാണോ അതോ മീൻ പിടിക്കുന്നതിലാണോ? ശരിക്കു പറഞ്ഞാൽ ഇതുകൊണ്ട് തന്നെയായിരിക്കില്ലേ നമ്മുടെ കലാലയങ്ങളിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾ തന്നെ നമുക്കും നമ്മുടെ കലാലയത്തിനും എതിരായി പോകുന്നതിൻ്റെ കാരണം? അതുകൊണ്ട് തന്നെ ഈശോ ആവശ്യപ്പെടുന്നു ക്രിസ്തു ശിഷ്യരോട്, ക്രിസ്തു ശിഷ്യ സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവരോട്, എന്ത്? നിങ്ങളുടെ ശുശ്രൂഷകൾ മനുഷ്യരെ പിടിക്കാൻ, മനുഷ്യഹൃദയത്തിലേക്ക് കരുണയും സ്നേഹവുമായിട്ട് കടന്നു ചെല്ലുന്നവയാണോ അതോ മീൻപിടുത്തത്തിൽ ഒതുങ്ങിപ്പോകുന്നവയാണോ? ഫ്രാൻസിസ് പാപ്പ, ഒരിക്കൽ അവിടെ കൂടിയ 1.5 ലക്ഷം ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ധർമ്മം കൊടുക്കാറുണ്ടോ? അവർ പറഞ്ഞു, ധർമ്മം കൊടുക്കാറുണ്ട് എല്ലാവരും കൂടെ. കാരണം ആരാ ധർമ്മം കൊടുക്കാത്ത ധർമ്മക്കാരെ എവിടെയും കാണാം. അടുത്ത ചോദ്യം, നിങ്ങൾ ധർമ്മം കൊടുക്കുമ്പോൾ ധർമ്മക്കാരൻ്റെ കണ്ണിൽ നോക്കിയിട്ടുണ്ടോ? ടോട്ടൽ സൈലൻസ്, ആരും മിണ്ടുന്നില്ല. നമുക്ക് പോലും മിണ്ടാൻ പറ്റുന്നില്ല, കാരണം ചൊവ്വേ നേരെ ഒരു ധർമ്മക്കാരൻ്റെയും മുഖത്ത് ഇതുവരെ നോക്കിയിട്ടില്ല. അടുത്ത ചോദ്യം, നിങ്ങൾ ധർമ്മം കൊടുക്കുമ്പോൾ ധർമ്മക്കാരൻ്റെ കയ്യേൽ തൊട്ടിട്ടുണ്ടോ? വീണ്ടും നിശബ്ദത. അടുത്ത പ്രസ്താവന, നിങ്ങൾ തൊടാൻ മറന്നുപോകുന്ന ധർമ്മക്കാരൻ്റെ കരം കർത്താവീശോ മിശിഹായുടെ ശരീരമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന. എന്നാൽ ഇവിടെ തൊടാൻ മറന്നുപോകുന്ന ധർമ്മക്കാരൻ്റെ കരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രവൃത്തി പോലും, ധർമ്മം കൊടുക്കുക എന്നുള്ള നിസ്സാരമായൊരു പ്രവൃത്തിയിൽ പോലും കരുണ, സ്നേഹം, അത് കലർത്തുക. കലർത്തുമ്പോൾ സംഭവിക്കുന്നത്, നിങ്ങൾ മനുഷ്യരെ പിടിക്കുക എന്നുള്ള ശിഷ്യത്വത്തിൻ്റെ വലിയ ധർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ എന്നെ വിളിച്ച് നിൻ്റെ കൂടെ ആക്കിയിരിക്കുന്നത് മനുഷ്യരെ പിടിക്കുന്നവൻ പിടിക്കുന്നവൾ ആകാനാണ്. അതിനുള്ള വഴി നീ തന്നെയാണ് നിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്. നിൻ്റെ വാക്കും പ്രവൃത്തിയിലൂടെ അത് സ്നേഹം നിറഞ്ഞതും കരുണ നിറഞ്ഞതുമായി കണ്ടുമുട്ടുന്നവരുടെ ജീവിതത്തിലേക്കും ഹൃദയത്തിലേക്കും കടന്നു ചെന്നതുപോലെ എൻ്റെ വാക്കും പ്രവൃത്തിയും കരുണ കൊണ്ട് നിറയ്ക്കാൻ, സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ, അങ്ങനെ കണ്ടുമുട്ടുന്നവരിലേക്കൊക്കെ നിൻ്റെ സ്നേഹവുമായി കടന്നു ചെല്ലാനുള്ള കൃപ തരിക. മീൻപിടുത്തത്തിൽ അതിൽ ശ്രദ്ധിക്കാതെ, അതിലേക്ക് ജീവിതം കേന്ദ്രീകരിക്കാതെ, ഈ ലോകത്തിൻ്റെ സമ്പന്നതകളിലേക്ക് കേന്ദ്രീകരിക്കാതെ, മറിച്ച് മനുഷ്യ ജീവിതങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും നിൻ്റെ കരുണയുമായി കടന്നു ചെല്ലാനുള്ള എൻ്റെ വിളി തിരിച്ചറിയാൻ ഈശോയെ നീ എന്നെ അനുഗ്രഹിക്കണമേ. നീ തന്നെ അതിന് കൃപ തരണമേ. ആമേൻ. ആശകൾ തരുന്നവൻ യേശു, യേശു, യേശു നാഥനോ.
ഈ ഗാനം KS ചിത്രയും സംഘവും ആലപിച്ചതാണ്. രചന ചിറ്റൂർ ഗോപി, പിന്നെ സംഗീതം ബ്രദർ റിച്ചർഡ് വിജയൻ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് നാല് പറയച്ചൻ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.